SBS Radio.
SBS മലയാളം 7ാം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. 2013 SBS മലയാളം ആരംഭിക്കുമ്പോൾ റേഡിയോ പ്രക്ഷേപണം മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡിജിറ്റൽ മേഖലയിലും SBS മലയാളം സജീവമായിട്ടുണ്ട്. SBS മലയാളത്തിലൂടെ വാർത്തകളും വിശേഷങ്ങളും പുതുതലമുറയിലേക്ക് കൂടുതലായി എത്തിക്കുക എന്നതാണ് ഡിജിറ്റൽ മേഖലയിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി പുതിയ തലമുറയിലെ കലാകാരികളെ ഇവിടെ നമ്മൾ അതിഥികളായി കൊണ്ടുവന്നിട്ടുണ്ട്. ജാനകി ഈശ്വരും മാളവിക ഹരീഷുമാണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. ജാനകി ഈശ്വറിനെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. മെൽബണിൽ സംഗീത പരിപാടികളിലെ നിറ സാന്നിധ്യമാണ്. 10ാം വയസ്സിൽ നിരവധി സ്റ്റേജുകളിൽ വിവിധ ഭാഷകളിലുള്ള ഗാനങ്ങൾ പാടിയിട്ടുള്ള ആളാണ് ജാനകി. കൂടാതെ കർണാട്ടിക് സംഗീതവും പഠിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഫാസ്റ്റ് ട്രാക്ക്, ടേക്ക് ദ മൈക്ക്, ജൂനിയർ സ്റ്റാർസ് തുടങ്ങിയ സംഗീത മത്സരങ്ങളിൽ ഫൈനൽ വരെ എത്തിയ ഗായിക കൂടിയാണ് ജാനകി. ഇനി മാളവിക ഹരീഷിനെ കുറിച്ച് നോക്കിയാൽ 3.5 വയസ്സ് മുതൽ കർണാട്ടിക് സംഗീതത്തിലുള്ള അഭിരുചിക്കൊപ്പം നിരവധി സംഗീതോപകരണങ്ങളും വായിച്ച് മെൽബണിൽ ശ്രദ്ധേയമായ കലാകാരിയാണ്. വയലിൻ, ഫ്ലൂട്ട്, ഗിറ്റാർ, വീണ, കീബോർഡ് തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളും മാളവികയ്ക്ക് വശമാണ്. എന്തായാലും മാളവികയും ജാനകിയും ഇവിടെയുണ്ട്. എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. ഇന്ന് SBS മലയാളത്തിന്റെ ബർത്ത്ഡേ ആണെന്ന് മനസ്സിലായല്ലോ അല്ലേ?
അപ്പോൾ ഇന്ന് SBS മലയാളത്തിന്റെ ആനിവേഴ്സറി ആയതുകൊണ്ട്, 6th anniversary ആയതുകൊണ്ട്
നമ്മൾ ഒരു ബർത്ത്ഡേ സോങ് പാടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
തീർച്ചയായിട്ടും. എന്തായാലും SBS മലയാളത്തിന്റെ 6th birthday ജാനകിക്കും മാളവികയ്ക്കും ഒപ്പം നമുക്ക് ആഘോഷിക്കാം.
Happy birthday to you, happy birthday to you, happy birthday dear SBS, happy birthday to you.
Thank you from the team SBS Malayalam. എന്തായാലും ഇനി ജാനകിയോട് ചോദിച്ചാൽ, ജാനകി ഒരുപാട് പാട്ടുകൾ പാടി കണ്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് സ്റ്റേജിൽ പാടിയിട്ടുണ്ട് മെൽബണിൽ. എന്ന് മുതലാണ് പാട്ട് പാടാൻ തുടങ്ങിയത്?
അപ്പോൾ ഞാൻ കുഞ്ഞായപ്പോൾ തന്നെ ഒരു വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ പാട്ട് പാടായിരുന്നു. വെറുതെ വീട്ടിലൊക്കെ ഇരുന്നിട്ട് പാടായിരുന്നു. പക്ഷേ ലൈക്ക് നന്നായി പാടി തുടങ്ങിയപ്പോൾ ഞാനൊരു 7 ആയിരുന്നു.
ഓക്കെ. എന്തായിരുന്നു അതിൻ്റെ ഒരു മോട്ടിവേഷൻ?
അമ്മയും അച്ഛനും ആയിരുന്നു. അമ്മയും അച്ഛനും ആണ് എന്നെ മ്യൂസിക് ക്ലാസ്സിലേക്ക് വിട്ടത് 7 ഇയേഴ്സ് ഓൾഡ് ആയപ്പോൾ. അപ്പോൾ അവർ എൻ്റെ പാട്ടൊക്കെ ചൂസ് ചെയ്ത് തന്നിട്ട് എൻ്റെ മോട്ടിവേഷൻ ആയിരുന്നു. അതല്ലാതെ എൻ്റെ സിംഗിങ് കോച്ച് ഡേവിഡ് ജാൻസ് ആണ്. എപ്പോഴും പോസിറ്റീവ് സൈഡിലൊക്കെ സംസാരിച്ചിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യും. നല്ല സാധനങ്ങളൊക്കെ സംസാരിച്ചിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യും.
ഓക്കെ. മാളവിക എന്ന് മുതലാണ് ഇൻസ്ട്രുമെൻസൊക്കെ വായിച്ചു തുടങ്ങിയത്?
ഇൻസ്ട്രുമെൻസൊക്കെ ഞാൻ പാട്ട് പാടി തുടങ്ങിയ പിന്നെയായിരുന്നു. ഞാൻ ചെറുതാകുമ്പോൾ 3 വയസ്സാകുമ്പോൾ എന്തൊക്കെയോ തുടങ്ങിയത് പാട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ പാട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അച്ഛനൊരു കീബോർഡ് മേടിച്ചു. കീബോർഡ് ഇരുന്ന് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാരണം എന്നെ കീബോർഡ് ക്ലാസ്സിൽ ചേർത്തി. അങ്ങനെ കുറേ ഇൻസ്ട്രുമെൻസ് ഇങ്ങനെ ലിസ്റ്റിൽ ആഡ് ചെയ്തതാണ്.
ചെയ്തു. അങ്ങനെ കുറേ ഇൻസ്ട്രുമെൻസ് അങ്ങ് പഠിച്ചു അല്ലേ?
അതെ.
ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അല്ലേ പഠിക്കാൻ?
അത് എല്ലാതും ഒരു ഡിഫറെൻ്റ് ഇതല്ല. അപ്പോൾ ഒരു നല്ല രസമായിരുന്നു, ഒരു കാമിങ് ഇതായിരുന്നു.
കൊള്ളാം. എന്തായാലും രണ്ടുപേരും ഒരുപാട് സ്റ്റേജുകളിൽ പെർഫോം ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് വേണ്ടി എന്താ ഇന്ന് ജാനകി ഒരു നല്ല പാട്ട് പാടുന്നുണ്ടായിരിക്കുമല്ലോ?
ആ, അപ്പോൾ ഞാനിന്ന് ലവ് യു ഓൺ റോസ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് പാടാം.
ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷിലാണ് കൂടുതൽ, എനിക്കൊന്ന് കൂടുതൽ സ്റ്റേജുകളിൽ ഇംഗ്ലീഷ് പാട്ടുകളാണ് തോന്നുന്നത് അല്ലേ പാടിയിരിക്കുന്നത്?
ആണ്. ഞാൻ എൻ്റെ ഞാൻ പാടിയ സ്റ്റേജിലൊക്കെ മോസ്റ്റ് ഓഫ് ദി ടൈം ഇംഗ്ലീഷ് തന്നെയായിരുന്നു പാടിയത്.
ഓക്കെ. എന്തായാലും ആ പാട്ട് വെച്ച് നമുക്ക് തുടങ്ങാം.
ഓക്കെ. Khodme pranda se bras une parle to bas je vois la vie en rose he medita more the more et mon fait et who choice et comme afique luchose he centre dans mon corps une parle pour on donne le la cause seul oui pour maman pour lui dans la vie et me a dit ya je hop au vie. this quadje erro pois é los je seno moi mon cœur que equipa.
Okay, very good. ഇനി മാളവിക,
ഇന്ന് ഞാൻ ഫ്ലൂട്ടില് നീയൻ സർഗ സൗന്ദര്യമേ പറഞ്ഞ പാട്ട് വായിക്കാം.
ഓ വെരി, ആഹാ കൊള്ളാലോ. ഫ്ലൂട്ട് ഫ്ലൂട്ടുമായിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ? ഫ്ലൂട്ടാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. മനോഹരമായിരുന്നു മാളവിക. ഇനി മാളവികയോട് ചോദിച്ചാൽ, മാളവിക ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഒരുപാട് സ്റ്റേജുകളിൽ പെർഫോം ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ തിരിച്ചറിയാറില്ലേ?
ആ അതെ അതെ.
ഒരു സെലിബ്രിറ്റി ഫീൽ ഒക്കെ തോന്നുന്നുണ്ടോ?
അങ്ങനെയില്ല, പക്ഷെ ആൾക്കാർ കണ്ടു നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വലിയ മോട്ടിവേഷൻ ഒക്കെയാണ്, സന്തോഷമാവും.
ഓക്കെ. ഇപ്പോൾ പെർഫോം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഓവർകം ചെയ്യുന്നത്?
ഓക്കെ. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ സ്റ്റേജിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാക്കും, പക്ഷേ ഞാൻ അതിൻ്റെ മുന്നേ ഒക്കെ ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്യും. പക്ഷേ എന്തെങ്കിലും ഒരു ഫ്ലോ വന്നാൽ പാടുമ്പോൾ ഞാൻ അത് ഒരു ഇംപ്രൊവൈസേഷൻ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ മിസ്റ്റേക്ക് വന്നാൽ ഞാൻ അതൊന്ന് ഇംപ്രൊവൈസ് ചെയ്തിട്ട് അത് മിസ്റ്റേക്ക് ആവാതെ ഒരു സൗണ്ട് ആക്കി തരും.
മിടുക്കി. അപ്പോൾ ട്രിക്സ് ഒക്കെ കയ്യിലുണ്ട്.
ആ
നിങ്ങളുടെ മെയിൻ പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ പേരൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ? നിങ്ങളുടെ പേരൻസും മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണോ വന്നേ?
എൻ്റെ പേരൻസ് അത്യാവശ്യം പാട്ട് പാടും, പക്ഷേ ടു മച്ച് മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല.
മാളവിക പാട്ട് പാടും അല്ലേ?
അതെ.
ഒരു പാട്ട് പാടാമോ?
ഓക്കെ.
രണ്ടുപേരും എങ്ങനെയാ ഈ പഠിത്തവും പാട്ടും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? എങ്ങനെ അതിനുള്ള സമയം എങ്ങനെ മാനേജ് ചെയ്യുന്നു?
ശരിക്കും സത്യം പറഞ്ഞാൽ ഹാർഡാണ്, ഭയങ്കര ഹാർഡാണ് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ. പക്ഷെ ഞാൻ എൻ്റെ അക്കാഡമിക്സ് ഒക്കെ സ്കൂളിൽ തന്നെയാണ് എല്ലാം ചെയ്യുക. അപ്പോൾ ആഫ്റ്റർ സ്കൂൾ കെയറിൽ ഞാൻ എൻ്റെ ഹോംവർക്ക് ഒക്കെ ഫിനിഷ് ചെയ്യും. അതല്ലാതെ ട്യൂട്ടറിങ് ഒന്നുമില്ല. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മ്യൂസിക്കിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പാട്ട് പ്രാക്ടീസ് ചെയ്യും, പിന്നെ എൻ്റെ ഗിറ്റാറും പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ വീട്ടിൽ വന്നാൽ എനിക്ക് അത്ര ലൈക്ക് അക്കാഡമിക്സിലേക്ക് ഞാൻ അത്ര നോക്കില്ല.
ഓക്കെ. മാളവികയോ?
എനിക്കും സത്യമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാം കൂടി കുറച്ച് പാക്കായി പോകും ദിവസങ്ങൾ. പക്ഷേ എന്താ നമ്മളൊരു എന്താ നമുക്ക് അതിനൊരു സെറ്റ് സമയം മാതിരിയാക്കിയാൽ കുറച്ച് എളുപ്പമായിരിക്കും.
ഓക്കെ, നിങ്ങൾ രണ്ടുപേരും മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ പാട്ട് പാടുക, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുക മാത്രമല്ല, ഈ ചെറുപ്രായത്തിൽ മ്യൂസിക്കും കമ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലേ?
അതെ.
എന്ത് പാട്ടാ കമ്പോസ് ചെയ്തിരിക്കുന്നത് ജാനകി?
അപ്പം ഞാൻ വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ചില പ്രാവശ്യം എൻ്റെ ഹെഡിലേക്ക് എന്തെങ്കിലും വരും, പാട്ടിൻ്റെ ലിറിക്സോ പാട്ടിൻ്റെ ട്യൂണോ എന്തെങ്കിലും. അപ്പോൾ അത് വരുമ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ ഒരു ബുക്കൊക്കെ എടുത്തിട്ട് അതിൽ എഴുതി വയ്ക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് പാട്ടുണ്ട്, ഫ്യൂ ഒറിജിനൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ഒറിജിനലിന് മാത്രമേ ആക്ച്വലി ബാക്കിംഗ് ഉണ്ടാക്കിയിട്ടുള്ളൂ.
ഒരെണ്ണം പാടാമോ?
ഓക്കെ, ഇതിൻ്റെ ടൈറ്റിൽ ലെറ്റ് മീ ഗോ ആണ്. Smells like a rose, petals are falling, get on your toes, it's been a long morning, it's 5 a.m. and I'm still crying, help me to give myself a warning. That you're not coming back ever again. Our friendship is like a rose. If you nurture it, it will bloom. And I'm running away from you. Just let me go. I don't wanna know. So please let me go.
ഇത് സ്വന്തമായി ലിറിക്സും എഴുതിയതാണോ?
ആ.
ഏത് സന്ദർഭത്തിലാണ് ഇത് എഴുതിയത്? എപ്പോഴേ എന്തായിരുന്നു അതിനൊരു ഓപ്പർച്യൂണിറ്റി? പ്ലീസ് ലെറ്റ് മീ ഗോ എന്നാ പറയുന്നത്? അച്ഛനും അമ്മയും പിടിച്ചു
വെച്ചപ്പോഴാണോ? അല്ല, ലൈക്ക് ഞാൻ സ്കൂള് മൂവ് ചെയ്തപ്പോൾ ലൈക്ക് അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ.
ഓക്കെ, മാളവിക ഏത് പാട്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്?
ഞാൻ എനിക്കൊരു ലോജിക് പ്രോ പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പം അതിൽ ഞാൻ മോർ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് മാതിരി ഉണ്ടാക്കൽ. പക്ഷേ എന്താ ശ്രീനാരായണ ഗുരു മിഷൻ എന്ന് പറഞ്ഞ ഒരു എന്താ അസോസിയേഷൻ ഉണ്ട്, അതിൻ്റെ യൂത്ത് കമ്മിറ്റീന് ഞാനൊരു ആൻതം മാതിരി കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ ഓക്കെ. മാളവിക വയലിൻ വായിക്കുന്ന ആളുകൂടിയല്ലേ?
അതെ.
ഫ്ലൂട്ട്, ഫ്ലൂട്ട്, വയലിൻ, ഗിറ്റാറ്, കീബോർഡ് അല്ലേ, എല്ലാം ഉണ്ട്. അപ്പൊ ഇപ്പൊ കയ്യിൽ കൊണ്ടുവന്നിരിക്കുന്ന ഫ്ലൂട്ടും വയലിനുമാണെന്ന് തോന്നുന്നു അല്ലേ?
അതെ അതെ.
വയലിനിൽ ഒരു പാട്ട് വായിക്കാമോ?
ഓക്കെ
ഓക്കെ. എന്തായാലും മാളവിക വയലിനുമായിട്ട് റെഡി ആവട്ടെ. അതിൻ്റെ ഉള്ളിൽ ഞാൻ ജാനകിയോട് ചോദിക്കാം, ജാനകിക്ക് മലയാളം പാട്ടുകൾ കേൾക്കാറുണ്ട്? ഒരുപാട് ഇംഗ്ലീഷ് പാട്ടുകളല്ലേ കൂടുതലും പാടുന്നത്?
ആണ്, പക്ഷേ ഞാൻ മോസ്റ്റ്ലി കേൾക്കുന്ന ഇംഗ്ലീഷൊക്കെയാണ്. പക്ഷെ നമ്മൾ ലോങ് ട്രിപ്സിലൊക്കെ പോകുമ്പോൾ കാറിലൊക്കെ വെറുതെ നിൽക്കുമ്പോൾ അമ്മയോ അച്ഛനും തമിഴ് അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ മലയാളം പാട്ട് വയ്ക്കും. അപ്പോൾ അത് ഞാൻ കേൾക്കും. അതിൻ്റെ ഒരു എനിക്ക് ഇഷ്ടമായ സിംഗർ സിതാരയാണ്, അതല്ലാതെ ഞാൻ അത്ര കേട്ടിട്ടില്ല.
അത്ര കേട്ടില്ല. ഓക്കെ, മാളവിക ഒരുപാട് മലയാളം പാട്ടുകൾ പാടുന്നുണ്ടല്ലോ.
അതെ.
ഏതാ ഇഷ്ടപ്പെട്ട സിംഗർ?
എനിക്ക് മലയാളത്തിൽ എനിക്ക് ചിത്ര ചേച്ചിനും ഭയങ്കര ഇഷ്ടമാണ്.
ഓക്കെ, എന്തായാലും വയലിനുമായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ടല്ലോ, ഒന്ന് വയലിൻ വയലിനിൽ ഒരു പാട്ട് വായിക്കുമല്ലോ അല്ലേ?
ആ അതെ, കണ്ടോരം ഒടിയൻ
ഒടിയൻ ലെസോ.
അതെ.
ഓക്കെ. താങ്ക് യു ജാനകി. വെസ്റ്റേൺ മ്യൂസിക്കും കർണാട്ടിക് മ്യൂസിക്കും പഠിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ പഠിക്കുമ്പോൾ എങ്ങനെയാണ്, അതൊരു മിക്സായി പോവുക, എങ്ങനെയാണ് നമുക്ക് ഒരു ഒരു ഫീൽ എങ്ങനെയാണ് അത്?
അത് ഈ അക്കാഡമിക്സും പാട്ടും മാനേജ് ചെയ്യുന്ന പോലെയാ. ലൈക്ക് പാടാണ് ലൈക്ക് രണ്ടും ഇങ്ങനെ മാനേജ് ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ലൈക്ക് ദ റീസൺ ഫോർ വൈ ഇറ്റ്സ് സോ ഹാർഡ് ഇസ് ബിക്കോസ് ലൈക്ക് വെസ്റ്റേൺ പാടുമ്പോൾ ആ കർണാട്ടിക് ടെക്നീക്ക് യൂസ് ചെയ്യാൻ ലൈക്ക് യൂസ് ചെയ്താൽ കൊളായി പോവും. അപ്പോൾ അതേപോലെ കർണാട്ടിക്കിൽ വെസ്റ്റേൺ ടെക്നീക്ക് യൂസ് ചെയ്താൽ കൊളായി പോവും. അപ്പോൾ ആ രണ്ടിലും എങ്ങനത്തെ ടെക്നീക്സൊക്കെ യൂസ് ചെയ്യാൻ ചിലപ്പം ഞാൻ മിക്സാക്കും. അപ്പോൾ അങ്ങനെ പാടിയ പ്രശ്നമാവും. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യും, എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യും രണ്ട് ടെക്നീക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം.
സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം. അതിൻ്റെ ട്രിക്കും ജാനകിയുടെ കയ്യിലുണ്ട്.
ആ
ഈ ട്രിക്സൊക്കെ ആരാ പഠിപ്പിച്ചതെന്ന്?
എന്നെ പഠിച്ചു.
ആ ഓക്കെ. ഇതിനൊക്കെ പുറമെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, രണ്ടുപേരും എത്ര നന്നായിട്ട് മലയാളം സംസാരിക്കുന്നേ? എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് മലയാളം പഠിച്ചേ?
ഞാൻ ആക്ച്വലി ഒമാനിലായിരുന്നു. ഞാൻ എന്താ 3 വർഷം എന്തോ ആയിട്ടുള്ള ഓസ്ട്രേലിയയിൽ വന്നിട്ട്, അപ്പോൾ നമ്മൾ വീട്ടിൽ എന്താ അറബിക്ക് സംസാരിക്കില്ലല്ലോ, അത് തന്നെ നമ്മൾ മലയാളം മാത്രമേ സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് ഇവിടെ വന്നപ്പോൾ അത്ര പാടുണ്ടായിരുന്നില്ല മലയാളം
പറയാൻ.
അതെ.
ഓക്കെ. ജാനകി ഇവിടെ ഓസ്ട്രേലിയയിൽ ജനിച്ചു വളർന്ന ആളാണ് അല്ലേ? ഇവിടെ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ താനും.
അപ്പോൾ ഞാൻ കുഞ്ഞായപ്പം മലയാളം മാത്രമേ സംസാരിക്കുള്ളൂ, ഇംഗ്ലീഷ് ഒന്നും മാത്രമേ സംസാരിക്കില്ല. പക്ഷേ ഒരു ലൈക്ക് എന്താ 5 ഒക്കെ ആയപ്പോൾ ഞാൻ മലയാളം വിട്ടിട്ട് ഇംഗ്ലീഷായി പോയി. അപ്പോൾ എനിക്ക് അണ്ടർസ്റ്റാൻഡ് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഞാനൊരു വീണ്ടും 7 ആയപ്പോൾ വീണ്ടും എങ്ങനെയോ മലയാളം ഫ്ലുവൻ്റ്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റി. എനിക്ക് അറിയില്ല.
ഓക്കെ. എന്തായാലും മലയാളം അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് നല്ലൊരു ഉദാഹരണമാണ് ജാനകിയും മാളവികയും. അതായത് നിങ്ങൾ മലയാളത്തിൽ നിന്നുള്ള ടച്ച് വിട്ടുപോയാൽ പോലും പിന്നെയും മലയാളം സംസാരിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവർ രണ്ടുപേരും. ഇനി നമുക്ക് മാളവികയുടെ ഒരു പാട്ട് കേട്ടാലോ, ഫ്ലൂട്ടിലൂടെ. മലയാളം പാട്ടാണോ?
ഉയരെ.
ഓക്കെ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട്. എന്തായാലും നമ്മുടെ പരിപാടി അവസാനിക്കാൻ ഇപ്പോൾ സമയമായിട്ടുണ്ട്. സ്റ്റുഡിയോയിലെത്തിയ ജാനകി ഈശ്വറിനും മാളവിക ഹരീഷിനും വളരെയധികം നന്ദി. ഒരുപാട് ആശംസകൾ നേരുന്നു.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.